ഇത് മാത്രമേ ചെയ്യാൻ സാധ്യമായുള്ളൂ.
അത് പത്രിക്കാവ് അല്ലേ? പത്രിക്കാവ് അറബിയിലാണോ? പരിഭാഷ, പരിഭാഷ നിങ്ങൾ ആരും
എഴുതിയിട്ടുണ്ട്?
പോയി വായിക്കുന്നത് പത്രിക്കാവല്ലാണ്, ഞാൻ ഉറപ്പിച്ച് പറയും, യാതൊരു സംശയമില്ല. പത്രിക്കാവ് എന്നത് അറബിയിലാണ്. അറബിയിലുള്ള പത്രിക്കാവ് വായിക്കും ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് ശരിയാണ്, എന്താ നിങ്ങൾ പറയാൻ പറ്റില്ല. അറബിയിലുള്ള പത്രിക്കാവ് നിങ്ങൾ വായിക്കും, മലയാളത്തിൽ ആര് പരിഭാഷപ്പെടുത്തി, അയാളൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും എനിക്കറിയേണ്ടതില്ല. അറബിയിലുള്ള പത്ത് കിതാബ് അത് പരിഭാഷയാണെങ്കിൽ അറബി കിതാബ് അറബിന്ന് വായിക്കാം, നമുക്ക് നോക്കാം. അതിപ്പോ ഏത് പോലെ അറിയില്ല. ഒരു കാരണം പറയാം, ഖുർആനിന്റെ മുജാഹിദീൻ വ്യാഖ്യാനം ജമാഅത്തിനെ അവർക്ക് അവര് തോന്നിയമാരെ അതിന് വായിച്ചിട്ട് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതെ, നിങ്ങൾ ഞാൻ പറയുന്നത് ആ പദം, നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിലുണ്ടാവുമല്ലോ, അല്ല അവർ വായിച്ചാൽ.
സാറെ, ഇവിടെ ഇരിക്കുന്ന മുസാലിങ്ങളൊക്കെ സാക്ഷിയാണ്, ഈ പത്ത് കിതാബ് പള്ളി ദർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പദം പറയാൻ വരികയും കേൾക്കാം.
മലയാള പത്ത് കിതാബ് പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ ആയിരം ശതമാനം സത്യമാണ് പറയുന്നു, ആയിരം ശതമാനം സത്യമാണ് ഞാൻ പറയുന്നു. ഈ മലയാള പത്ത് കിതാബ് പള്ളി ദർസിൽ ഒറ്റത്തിലും ഇല്ല. മലയാളത്തിലുള്ള പത്ത് കിതാബ് അറബിയിലാണ്. അതിണ്ടെങ്കിൽ വായിക്കാം.
അപ്പൊ പഠിച്ചിട്ടാ ഞങ്ങൾ അങ്ങനെ നടക്കുന്നത്, വെറുതല്ല.
അറബിയിലുള്ള പത്ത് കിതാബിലുള്ള വിഭാഗത്തെ വായിക്കൂ, അതിണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു. മലയാളത്തിൽ ആളുകൾ എഴുതിയത് നമുക്ക് രേഖയെ
അറിയാം. ഈ മുസാലിമിന്റെ സാക്ഷി ദർശനമൊക്കെ പറയാനാണ്
ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നടന്നില്ല, സംശയമില്ല.
എന്നോട് ജയിച്ചിട്ട് പോവാം,
തീർച്ചയായും പോകൂല. ഞാൻ കഴിഞ്ഞ സമയം നിങ്ങളുടെ അത് കിതാബ് അങ്ങനെയല്ല, ഞാൻ ഈ പറയുന്നത് ഇല്ലെങ്കിൽ കൊണ്ടുവരാം, സുപ്രീം വരെ ഞാൻ പറയുന്നത് പോകൂല. ഞാൻ പറഞ്ഞു
അതെ അതെ മുസാലിമീങ്ങൾക്ക് അവരെ പള്ളിയിൽ
ഞാൻ ഒരു മുസാലിമ പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കളത്തിലും പറയട്ടെ. സുഹൃത്തെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ധരിച്ചതാണ്, നിങ്ങൾ ധരിച്ചെടുത്തുള്ള തകരാറാണ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ധരിച്ചെടുത്ത് പത്ത് കിതാബ് ഞങ്ങൾ ഓതിയിട്ട ഞങ്ങൾ ഈ വലിയ വേഷത്തിലൊക്കെ
അല്ല,
വലിയ വേഷത്തിലൊക്കെ എത്തിയത്, അല്ലാതെ വെറുതെ പെട്ടെന്ന് ഒരു കുപ്രഭാതത്തിന്റെ ഇറങ്ങിയതല്ല. ഈ പത്ത് കിതാബും പതിനൊന്ന് കിതാബും ഒക്കെ ഓതിയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് നടക്കുന്നത്. എന്താണ് പത്ത് കിതാബിലെ സഹോദര പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഒരു പള്ളി, ഒരു വീട്ടിൽ പള്ളി നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്ത റൂമുകൾ ഉണ്ടാവും. അതിന് നമ്മൾ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ വീടുകളിൽ, ഇപ്പൊ നമ്മളൊക്കെ വീടുകളിൽ വലിയ വീടാകുമ്പോൾ ഒരു റൂം നിസ്കരിക്കാൻ വേണ്ടി നീക്കിടും. ചില ആളുകൾ അതിനെ പള്ളിന്ന് പേര് പറയും. നിസ്കരിക്കാൻ വേണ്ടി മാത്രം നീക്കി വെച്ച റൂമിൽ ഇട്ടിക്കാതിരുന്നാൽ ശരിയാവൂല. അത് പത്ത് കിതാബിലല്ല, എല്ലാ കിതാബിലും ഉണ്ട്. അത് ഞാൻ പറയട്ടെ, അതിനെ പറ്റിയാണ് പത്ത് കിതാബിൽ പറഞ്ഞിരുന്നത്. നിങ്ങളെ പരിഭാഷയിൽ എന്ത് പറഞ്ഞത് എനിക്ക് അറിയേണ്ടതില്ല. അതായിരിക്കും ആ പത്ത് കിതാബിന്റെ പരിഭാഷയിലും പറഞ്ഞത്. നിന്റെ വിശദീകരണം നോക്കണം. അതല്ലാതെ വീട്ടിന്റെ, ഞങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന മറുപടി, വീട്ടിലെ ഒരു റൂമ് പള്ളിയായി വഖഫ് ചെയ്തു, അപ്പോഴേ പള്ളിയാവുള്ളൂ. പള്ളിയിൽ പറഞ്ഞതുകൊണ്ട് പള്ളിയാവില്ല, അത് നിങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കണം. വീട്ടിലെ ഒരു റൂമിനെ പറ്റി പള്ളിയിൽ പറഞ്ഞതുകൊണ്ട് പള്ളിയാവില്ല, നിസ്കരിക്കാൻ വേണ്ടി മാറ്റി വെച്ചത് കൊണ്ട് പള്ളിയാവില്ല. ഇതെന്ത് വേണം? എന്റെ ഈ റൂമ് പള്ളിയായി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാല് അത് പള്ളിയാണ്, അവിടെ ഇരുത്തിക്കാതിരുന്നാല് ശരിയാകും ചെയ്യും. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വസ്തു ചെയ്യാതെ ഒരു റൂമ് നീക്കി വെച്ചു നിസ്കരിക്കാൻ, നമ്മൾ അതിന് പള്ളിയിൽ പേരിട്ടു, അതിന് ഇട്ടിക്കാതിരുന്ന ശരിയാവൂല. അതാണ് പത്ത് കിതാബിനും ഇരുപത് കിതാബിനും ഒക്കെ പറയുന്നത്. അതല്ലാതെ നമ്മൾ പറയുന്നത് വീട്ടിൽ പള്ളിയായി വസ്തു ചെയ്ത വീട്ടിലെ ഒരു റൂമ്, ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, വീട്ടിലെ ഒരു റൂമ് പള്ളിയായി വസ്തു ചെയ്ത ശേഷം അത് ഇട്ടിക്കാതിരുന്ന ശരിയാവുകയില്ല എന്ന് ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല. ഒരു കിതാബിലും, പത്ത് കിതാബിലോ അതിന്റെ ഇടയിലുള്ള കിതാബിലോ അതിന്റെ മേലുള്ള കിതാബിലോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ധരിച്ചിടത്തുള്ള തകരാറാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആരോ ധരിപ്പിച്ചിടത്തുള്ള തകരാറാണ് എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു.
ധരിപ്പിച്ചതല്ല സാധ്യതന്റെ പരിഭാഷ, ഞങ്ങൾക്ക് അറബി അറിയില്ല. ചോദിച്ചില്ലേ അറബി ഭാഗത്ത് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാന്ന്. അതുകൊണ്ടാ പറഞ്ഞത്, ഇത് പുത്തൂർ ഫൈസി എഴുതിയ തർജ്ജമയാണ്, ഇത് മുജാഹിദ് ജമാഅത്ത് എഴുതുന്നതല്ല. ഇത് പുത്തൂർ ഫൈസി തർജ്ജമ ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകിൽ ഇത് നിങ്ങൾ നിഷേധിക്കണം.
നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അറബി വായിച്ചതായിട്ട് അർത്ഥം വെച്ച് ആ പരിഭാഷ കൊണ്ട് ചെന്നിരുന്നോ? അടുത്ത ചോദ്യം ചോദിച്ചോളി.
പള്ളി
ഞാനാ പറഞ്ഞത് തന്നെയാണ് ഇതിലും. പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞതുപോലെയല്ല സഹോദരൻ, നിങ്ങൾ ധരിച്ചത് തകരാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരോ ധരിപ്പിച്ചതാണ്. ഞാൻ വായിക്കാം, നിങ്ങൾ തന്ന പരിഭാഷ ഞാൻ വായിക്കുന്നു. പരിഭാഷ തന്നെ ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. പത്ത് കിതാബല്ല അതിന്റെ പരിഭാഷ ഞാൻ വായിക്കുന്നത്. എന്താണ്? പള്ളിയിൽ മാത്രമേ എഴുത്തിക്കാപ്പ് സാധുവാവുകയുള്ളൂ, തർക്കമില്ല. ജമാഅത്ത് പള്ളിയാണ് ഏറ്റവും നല്ലത്, അതിലും തർക്കമില്ല. അവയവങ്ങളിൽ ചിലത് പള്ളിയിൽ നിന്ന് പുറത്തേക്കിരുന്നതിന് വിരോധമില്ല, അതും കുഴപ്പമില്ല. പള്ളിയിലല്ലാതെ വീട്ടിലോ മറ്റോ നിസ്കാരത്തിനായി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത്, പള്ളി എന്നല്ല, പള്ളിയായി ഇരുത്തി വകുപ്പ് ചെയ്ത സ്ഥലത്ത് എന്നല്ല പറയുന്നത്. നിങ്ങൾ നോക്കണം, മലയാളമാണ് നിങ്ങൾ ഈ കാണുന്ന ഇക്കാണുന്ന മുത്താലിമികളെ ഒക്കെ, ഈ കാണുന്ന ആയിരക്കണക്കായ ജനങ്ങളെയും മുത്താലിമികളെയും മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത് പച്ച മലയാളത്തെ കുറിച്ചാ സഹോദര. നോക്കൂ, നിങ്ങൾ പള്ളിയിലല്ലാതെ വീട്ടിലോ മറ്റോ നിസ്കാരത്തിനായി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് വീട്ടുകാത്തിരുന്നാൽ ശരിയാവൂല. അതിലാരുടെ തർക്കമുള്ളത്? നമ്മുടെ തർക്കം വീട്ടിൽ പള്ളിയിലൊരു റൂമ്, വീട്ടിലൊരു റൂമ് നിസ്കരിക്കാനുള്ള റൂമാണ് എന്ന് പറഞ്ഞു. അതിൽ എത്തിക്കാതിരുന്നാൽ ശരിയാവൂല എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇക്കാണുന്ന ആളുകളെ ഒന്നാകെ എല്ലാവരെയും നിങ്ങൾ വിഡ്ഢിയാക്കാൻ നിങ്ങൾ കരുതിയാതെ വിചാരിക്കുന്ന കാര്യമല്ല എന്ന്, നടക്കുന്ന കാര്യമല്ല എന്ന് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പറഞ്ഞത് എന്താ? അത് പരിഭാഷയാണ് ഉസ്താദെ, ഇതിലുണ്ട് ഉസ്താദെ. നിങ്ങൾ ഇത്രയും കാര്യം ആളുകളെ വിഡ്ഢിയാക്കാൻ നോക്കരുതേ എന്നാണ് നിങ്ങൾ വളരെ വിനീതമായി നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഞാൻ വളരെ വിനീതമായി, അതിലേറെ വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സഹോദര, പച്ച മലയാളത്തെ വിവരമുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരുമ്പതരുതേ എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലും പറഞ്ഞത് ഞാൻ പറഞ്ഞ അതേ മസലയാണ്. നിങ്ങൾ മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന അതേ വിഷയമാണ് ഇതിലുള്ളത്. വീട്ടിൽ ഒരു റൂമ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം അവിടെ എത്തിക്കാത്ത ശരിയാവില്ല. അതേ അവസരത്തിൽ വീട്ടിൽ ഒരു റൂമ് പള്ളിയായി വകുപ്പ് ചെയ്ത് പള്ളിയായാൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആ പള്ളിയിൽ എത്തിക്കാത്തിരുന്ന ശരിയാവുകയില്ല എന്ന് ഈ പത്ത് കിതാബിന്റെ പരിഭാഷയിലും പറഞ്ഞിട്ടില്ല, പത്ത് കിതാബിലും പറഞ്ഞിട്ടില്ല സഹോദര. അതുകൊണ്ട് നിങ്ങൾ അബദ്ധത്തിൽ പെട്ടതല്ലാതെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. നിങ്ങളെ ആരോ അബദ്ധത്തിൽ പെടുത്തിയിരിക്കുന്നു. ഈ കാണുന്ന ആയിരക്കണക്കായ ആളുകളെ മുഴുവനും നിങ്ങൾ വിവരമില്ലാത്തവരാക്കുക, വിഡ്ഢികളാക്കുന്ന പ്രക്രിയയാണ് നിങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയത് എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്നെ കുറിച്ച് നിങ്ങൾ അപരാധമായി കരുതരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ് പരിഭാഷയിലുള്ളത്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ മൈക്ക് കൊടുക്കും. ഞാൻ ഈ പറഞ്ഞതല്ലാത്ത നിങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരും. വിഷയം തീരുമാനമാണ്. വീട്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്തിനാണ് സാധാരണ നമ്മളുടെ വീട്ടിൽ തയ്യാറപ്പെട്ട സാധാരണ ഒരു വീടിന്റെ ഉള്ളിൽ പള്ളി സാധാരണ ആരും പണിയാറില്ല. ഉസ്താദ് പറയുന്നത് ഈ എയ്റ്റ് കാപ്പ് ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, ചോദിച്ചല്ല, നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? അല്ലെ, ഈ എയ്റ്റ് കാപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ കാണാം, വീട്ടിലെ പള്ളിയിൽ എയ്റ്റ് കാപ്പ് എന്നാൽ ശരിയാവുകയില്ല എന്ന് ഈ പത്ത് കിതാബിൽ പറഞ്ഞിരിക്കുന്നു എന്നാ നിങ്ങൾ പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് നോക്കാവുന്നതാണ്. വീട്ടിലെ പള്ളി എന്ന് പറയുന്നത് സഹോദര, അത് റൂമ് പള്ളിയായി വകുപ്പ് ചെയ്യുമ്പോഴേ പള്ളിയാവുകയുള്ളൂ. നിസ്കരിക്കാൻ വേണ്ടി നീക്കി വെക്കുന്നത്, തയ്യാർ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് പള്ളിയാവുകയില്ല. ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാർ തന്നെയാണ് ഈ വിഷയങ്ങൾ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള തകരാറാണ്, അത് തിരുത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അതിന്റെ ഒരു ഉപചോദ്യം ഉണ്ട്. അതായത് വീട്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട പള്ളി എന്ന് പറഞ്ഞാല് ഒരു റൂമ് പള്ളിയാക്കി കഴിഞ്ഞാല് ആ പള്ളിയുടെ മസാല എന്താണ്? ആ പള്ളി ആ വീട് പൊളിക്കുമ്പോ ആ പള്ളി പൊളിക്കാൻ പറ്റുമോ? ആ പള്ളി വീടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അതിന്റെ മസാല എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇത്തിക്കാപ്പിരിക്കാൻ, സ്ത്രീകൾക്ക് ഇത്തിക്കാപ്പിരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാനാണ്.
അതെ, അത് നമുക്ക് രണ്ടാമത് ചോദ്യമാണ്. ഇപ്പൊ പറഞ്ഞത് എന്താണ്? പത്ത് കിതാബിൽ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടാമതൊരു മസലയാണ്. ഞാൻ മറുപടി പറഞ്ഞുതരാം, എല്ലാം മറുപടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ നമ്മൾ പറഞ്ഞത് എന്താ? പത്ത് കിതാബിൽ പറഞ്ഞത് ഇതല്ല, അത് പള്ളി നിസ്കരിക്കാൻ തയ്യാർ ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് പത്ത് കിതാബിന്റെ പരിഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചോദ്യം എന്തായിരുന്നു? പത്ത് കിതാബിൽ പറയുന്നത് വീട്ടിലെ പള്ളിയിൽ എത്തിക്കാത്തിരുന്നാൽ ശരിയാകൂല എന്ന് പത്ത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ഉസ്താദെ ആയിരക്കണക്കായ ആളുകളെ നിങ്ങൾ ജയിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിങ്ങൾ അബദ്ധത്തിൽ, അല്ല ഈ ആളുകളെ, ഈ കാണുന്ന ആയിരക്കണക്കായ ആളുകളെ നിങ്ങൾ വിധിയാക്കാൻ ശ്രമിച്ചത് സഹോദര, അങ്ങനെയല്ല. തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് പറ്റില്ല എന്നാണ് ഇതിലുള്ളത്. ഇത് നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഞാൻ മറുപടി പറയാം. എന്താ ചോദ്യം? വീട്ടിലെ റൂമ് പള്ളിയാക്കി. എങ്ങനെ പള്ളിയാക്കിയത്? ഈ റൂമ് പള്ളിയായി ഞാൻ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് പള്ളിയായി, അല്ലെങ്കിൽ ജാഅ്തു ഹാദാ മസ്ജിദൻ, ഇതിനെ ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ അത് വഖഫായി, പള്ളിയായി. എന്നാൽ പിന്നെ അതിന്റെ വസ്ത്രം എന്താണ്? അത് പിന്നെ നമ്മുടെ തർക്കത്തിനുള്ള വിഷയമല്ല, അത് തർക്കത്തിനുള്ള വിഷയമല്ല, അത് വേറൊരു കാര്യം അറിയാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചതാണ്. മറുപടി ഞാൻ പറയാം, അവിടെ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. എന്താണ്? ഹൈലുകാരിയായ സ്ത്രീകൾ അങ്ങോട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ ജനാബത്തുള്ള ആളുകൾ ആ റൂമിലേക്ക് അടക്കാൻ പാടില്ല. സാധാ പള്ളിയുടെ എല്ലാ വിധികളും ഇവിടെയും ബാധകമാണ്. അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എത്തിക്കാത്തിരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. വലിയ റമദാനിൽ എല്ലാ ദിവസവും എത്തിക്കാതിരിക്കാം, ശുദ്ധി ഉണ്ടായാൽ ആ വലിയ ശുദ്ധി ഇല്ലാത്ത സന്ദർഭത്തിൽ ഒക്കെ എത്തിക്കാതിരിക്കാം, യാതൊരു കുഴപ്പവുമില്ല സഹോദര. അപ്പൊ നിങ്ങൾ ധരിച്ചത് തെറ്റ് തന്നെയാണ്, അത് നിങ്ങൾ തിരുത്താൻ നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. വീട്ടിലെ പള്ളി എന്ന് പത്തുകിതാബിന്റെ പരിഭാഷയും പറഞ്ഞിട്ടില്ല.
ഈ വീട്ടിൽ വഖഫ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പള്ളി ഈ കേരളത്തിലുണ്ടോ?
കേരളത്തിലോ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതാണ് ഞാൻ പറയുന്നത്, പ്രമാണങ്ങളെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടുള്ള ഓരോ തെറ്റിദ്ധാരണകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നിങ്ങൾ നോക്കൂ, ആ സംഭവം ഹദീസ് പണ്ഡിതന്മാര് അത് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ പറഞ്ഞത് കാണാം. എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അതുപോലെ തന്നെ ഫതുൽ ബാരിയും അവരൊക്കെ പറയുന്നത് കാണാൻ കഴിയുന്നു. മഹാനായ ഇമാം തുർമദി ഹദീസ് കിതാബിൽ പ്രമുഖമായ ഹദീസാണ്, ഹദീസിന്റെ കിതാബാണ്. അതുപോലെ അബൂ ദാവൂദ് അത് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. അതിൽ കാണാമെന്ന ആയിഷ ബി റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കുന്നു, അന്നഹ ഖാലത്ത് മഹദി പറഞ്ഞു, അമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു ഞങ്ങളോട്, വീടുകളിൽ പള്ളിയാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. ഹദീസ് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് സഹോദര, അല്ലെങ്കിൽ നിങ്ങളെ അബദ്ധത്തിൽ പെടുത്തിയ ആളുകൾ കാണാത്തത് കൊണ്ടാണ് ഈ അബദ്ധം വീണ്ടും നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഹദീസ് കിതാബിന്റെ പേര് പറയാം, നമ്പർ പറയാം, നിങ്ങൾ പഠിച്ചു വെച്ചുകൊള്ളൂ. സുനനു അബൂദാവിന്റെ 36-ാമത്തെ പേജിൽ കാണാം, തുർമദിയുടെ 130-ാമത്തെ പേജിൽ കാണാം, ഫതുഹുൽ ബാരിയിൽ തന്നെ 1-ാമത്തെ വാല്യം 683-ാമത്തെ പേജിൽ ഇങ്ങനെ വീടുകളിൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ച സംഭവങ്ങൾ നിരവധി നിരവധി ഉണ്ട്. അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ജാതി ഭീമാബദ്ധങ്ങൾ പറയാനുള്ള കാരണം.
തന്നോട് ഞാൻ ചോദിച്ചത് കേരളത്തിലുണ്ടോന്നാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇത്തിഖാഫിന് പോകാൻ വല്ല സൗകര്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. പിന്നെ ഓരോ അവനവന്റെ വീടുകളെ കുറിച്ച് ഇരിക്കാൻ എല്ലാ ലോകത്തും
വീടുകളിലുണ്ടോ എന്ന് ഓരോരുത്തരാണ് ചിന്തിക്കേണ്ടത്. എന്റെ വീട് അതില്ല, അത് ഉറപ്പാണ്. അതുപോലെ പഴയകാലത്ത് മദീനത്തും പക്കത്തൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. ഇതാ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് ഒരാളെ നിങ്ങൾ പറഞ്ഞോ, ഇതാ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് സത്താഫി, അദ്ദേഹം നമ്മളെ വെളിയം കൂടെ അത് സത്താഫി, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് പഠിച്ചോളി വാഴ മുഹമ്മദ് സയ്യിദന മൗലാന മുഹമ്മദ്. പിന്നെ റസൂൽ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. മദീനയിലും മക്കത്തും ഇങ്ങനെ ഒരുപാട് വീടുകളിൽ ഉണ്ടായിരുന്നതായി താരിഖ് മാലിമിൽ മദീന എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി കാണാവുന്നതുമാണ്. കേരളത്തിലുണ്ടോന്നല്ലേ, കേരളത്തിൽ പുറത്തന്നെ മലപ്പുറം ജില്ലയിലുണ്ട്.